TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സാറേ, എനിക്ക് റീഡിംഗ് എടുക്കാൻ അറിയില്ല. റോയൽ മെക്ക് ഓപ്പൺ ബുക്കാണെന്ന് ആരോ പറഞ്ഞതിൻ്റെ അറ്റവും മുറിയും കേട്ടിട്ട് എല്ലാ വിഷയവും തുറന്ന പുസ്തകമാണെന്ന് കരുതിയ ഒരു കൂട്ടം ഭൂലോക ഉഴപ്പന്മാരുണ്ടായിരുന്നു. പോകെ പോകെ അറിഞ്ഞു ഒരു വിഷയത്തിന് മാത്രമേ ഓപ്പൺ ബുക്ക് ഉള്ളൂ എന്ന്, മെഷീൻ ഡിസൈൻ. എന്നിട്ടെന്താ വിശേഷം? ലോകത്തുള്ള എല്ലാ പുസ്തകവും കയ്യിൽ കിട്ടിയാലും ചോദ്യങ്ങൾ കാണുമ്പോൾ ഏത് വിഷയത്തിൻ്റെ എവിടെയാണെന്ന് പോലും അറിയാത്ത വിദ്വാൻമാരാണ്. കഷ്ടി നിരങ്ങി അപ്പുറത്തേക്ക് വീഴണം, അത്രയേ ഉള്ളൂ. എങ്ങനെയും ഒരു ഡിഗ്രി എടുത്തിട്ട് പറന്നു പറന്നു പോകാൻ ഉദ്ദേശിച്ചവർ. എങ്ങാനും തോറ്റാൽ പിന്നെ കുടുംബത്ത് കയറാനും പറ്റില്ല, വട്ടച്ചിലവിനുള്ള കാശ് വീട്ടിൽ നിന്ന് കിട്ടുകയുമില്ല. എത്ര ശ്രമിച്ചിട്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരയുടെ താഴെയാണോ മുകളിലാണോ എന്ന് മനസ്സിലാക്കാത്തവർ. പിന്നെ വാട്ടിനാണോ വോൾട്ടിനാണോ കൂടുതൽ ആംബിയർ ഉള്ളതെന്ന് എത്ര ശ്രമിച്ചിട്ടും പിടികിട്ടാത്തവർ. ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രമാണ് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട നേരത്തെ തുണ്ടെഴുതുന്നത്. ആദ്യത്തെ ഒന്ന് രണ്ട് ഫോർമുല എവിടെയെങ്കിലും കണ്ടാൽ പിന്നെ ബാക്കി എങ്ങനെയും ഇപ്പം ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞ് കണ്ണും പൂട്ടി എഴുതി തീർക്കുന്നവർ. എന്തൊക്കെയോ ഡെറിവേഷൻസ് ക്ലാസ് മുറിയിലെ വലിയ ബോർഡിൽ കുറിച്ചിട്ട് അത് അപ്പടി വിഴുങ്ങാൻ പറഞ്ഞാൽ എങ്ങനെ ഓർക്കാനാണ്? കണക്കും ഫിസിക്സും കെമിസ്ട്രിയും തീർന്നു. കാൽക്കുലസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഇത്യാദി ഇനി ഒരിക്കലും കാണേണ്ട ഗതി ഉണ്ടാവില്ല. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം, ഉടനെ തന്നെ നിർമ്മാണ പ്രവൃത്തിയിലും വാസ്തുശില്പകലയിലും പ്രാവീണ്യം നേടാം. യന്ത്രവിദ്യാ വിദഗ്ധനാകാം, വൈദ്യുതി മണ്ഡലങ്ങളെ നടുക്കാം, ആർക്കും പിടികിട്ടാത്ത ഇലക്ട്രോണിക്സ് കീഴടക്കാം എന്നൊക്കെ തീരുമാനിച്ചുറച്ച് അയൽക്കാരോടും കുടുംബക്കാരോടും ഇന്നു മുതൽ ഞാൻ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണെന്ന് പറഞ്ഞ് വന്നവർ ആദ്യത്തെ ആഴ്ച തന്നെ ഞെട്ടി. അപ്പോൾ പിന്നെ കയ്യിലോ കാലിലോ ഓർമ്മിക്കാനായി എന്തെങ്കിലും രണ്ട് വരി എഴുതുന്നത് ഇത്ര വലിയ പാതകമാണോ? കോപ്പിയടി വലിയ കൊലക്കുറ്റമോ അപരാധമോ ആണോ? പരീക്ഷയുടെ കാര്യം പറയുമ്പോൾ പ്രൊഫഷണൽ കോളേജിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് പ്രാക്ടിക്കൽസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം സർവേ പ്രാക്ടിക്കൽസ്, സിമിത്തി, കാർപ്പൻട്രി, ഇലക്ട്രിക്കൽ, സോയിൽ മെക്കാനിക്സ് ലാബ്, ഇങ്ങനെ പോകുന്നു പ്രാക്ടിക്കൽസിൻ്റെ നീണ്ട പട്ടിക. സർവേ പ്രാക്ടിക്കൽസിനുള്ള തിയോഡ്ലൈറ്റ്, സ്പിരിറ്റ് ലെവൽ, സ്റ്റാഫ്, ചെയിൻ, ടേപ്പ്, ട്രൈപോഡ് എല്ലാം വെച്ചിരിക്കുന്ന മുറിക്ക് കാവൽക്കാരായി അറ്റൻഡർമാരുണ്ട്. സാറെന്ന് വിളിച്ചും താങ്ക് യു, പ്ലീസ് എന്നുള്ള മാന്ത്രിക വാക്കുകൾ ഉപയോഗിച്ചും വളരെയധികം വിധേയത്വത്തോടുകൂടിയും അനുസരണയോടും കൂടി വേണം കൂട്ടം കൂട്ടമായി ചെന്ന് ഓരോ പ്രാക്ടിക്കലിൻ്റെ സാധനങ്ങൾ എടുക്കാൻ. സത്യം പറയട്ടെ, ഇമിഗ്രേഷൻ കസ്റ്റംസ് ഓഫീസർമാരുടെ മുന്നിൽ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചിരിക്കണം. ലോകത്തെവിടെയാണെങ്കിലും അതിൻ്റെ ഒരു ആദ്യ പാഠമാണിത്. വളരെ ഭവ്യതയോടെ, മുഖത്ത് യാതൊരു അഹങ്കാരവുമില്ലാതെ, ഭാവത്തിൽ ഗർവില്ലാതെ, ഊച്ചാളി ചിരിയില്ലാതെ, ആവശ്യമില്ലാത്ത കോമഡിയൊന്നും പറയാതെ, കള്ളദൃഷ്ടിയെപ്പോലെ നിൽക്കാതെ, വലിയ ബുദ്ധിമാനാണെന്ന് കാട്ടാതെ, ഒരുതരം അയ്യോ പാവം പോലെ നിൽക്കുക, കോട്ടയംകാരെ പോലെ മറുചോദ്യം ചോദിക്കാതെ, പറയുന്നത് ശിരസ് നമിച്ച് കേട്ട് എത്രയും പെട്ടെന്ന് സംഗതി മുദ്രകുത്തി പുറത്തിറങ്ങുക, ആളാകാനോ മറ്റോ പോയാൽ പിന്നെ കാര്യം കട്ടപ്പുക. ഇത് ആദ്യം പഠിക്കുന്നത് കോളേജിലെ ലാബുകളിൽ നിന്നാണ്. സാറന്മാരെ കാട്ടി പുലികളാണ് അറ്റൻഡർമാർ. അവർ വിചാരിച്ചാൽ മതി ഞൊടിയിടയിൽ നമ്മളെ ഒടിക്കാനും നൂക്കാനും മുട്ടുമുത്തിക്കാനും. അതുകൊണ്ട് ഇച്ചിരിയെങ്കിലും ആൾതാമസമുള്ളവരെല്ലാം ഇവരോട് വളരെ മര്യാദയ്ക്ക് പെരുമാറൂ. സർവേ പ്രാക്ടിക്കലിന് രണ്ട് പേരെന്തായാലും വേണം. സ്റ്റാഫ് പഠിക്കാനും മറ്റേയാൾ സ്പിരിറ്റ് ലെവൽ തിയോഡ്ലൈറ്റ് റീഡിംഗ് എടുക്കണം. ക്ലാസ്സിലൊന്നും ചെയ്യാതെ പരീക്ഷ സമയത്ത് കട്ട കടിക്കാതിരിക്കാൻ അസിസ്റ്റ് ചെയ്യുന്നവരെ നേരത്തെ ചട്ടം കിട്ടും. കൊണ്ടുവയ്ക്കുമ്പോഴേ എല്ലാം സെറ്റപ്പാക്കാൻ, എന്നിട്ട് സാറ് വരുമ്പോൾ കാണിച്ച് റെഡിയാക്കും. പിന്നാണല്ലോ പ്രശ്നം, റീഡിംഗ് എടുക്കാൻ അറിയണ്ടേ? കോളേജിൻ്റെ ഡോമിൻ്റെ പൊക്കം സ്ഥിരം ചോദ്യമാണ്, അതിൻ്റെ ഉത്തരവും അറിയാം. പക്ഷേ റീഡിങ്സ് വേണം, അതിനാണ് മാർക്ക്. എന്തെല്ലാം തിരിമറികളാണ് ഇതൊന്ന് ജയിച്ച് കിട്ടാൻ. പകുതി കഴുത്തു മുറിച്ചിട്ട് കൈവിട്ടു പോകുന്ന കോഴിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു മരണപ്പാച്ചിലുണ്ട്. പുരപ്പുറത്തും മുറ്റത്തും മരത്തിലും എല്ലാം ഓടിയോടി. പ്രാക്ടിക്കൽസ് പരീക്ഷയ്ക്ക് മുന്നേ എൻ്റെ കൂട്ടുകാർ അതുപോലെ ഹോസ്റ്റലിൽ ഓട്ടത്തോടെ ഓട്ടമാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കുന്ന പട്ടുവിനെയും കിട്ടുവിനെയും കിർമാണിയെയും ഒക്കെ വ്യാമോഹിപ്പിച്ച് മൂന്നേ മൂന്ന് എക്സ്പെരിമെൻറ്റ് പഠിക്കും. പിന്നെ ഭജഗോവിന്ദം എന്ന് നാമം ജപിച്ച് നടക്കും. അതിലൊന്നെങ്കിലും ലാബിലെ കുടുക്കിക്കുള്ളിൽ സാറന്മാർ എഴുതിയിടണമേ എന്ന് പ്രാർത്ഥിക്കും. ഹോൾ ടിക്കറ്റ് കാണിച്ചിട്ട് നേരെ പോയി തുണ്ടെടുക്കും. ആ തുണ്ടിലാണ് നമ്മുടെ എല്ലാം. നേരത്തെ സഹമുറിയന്മാരുമായി ചട്ടം കെട്ടും. എനിക്കറിയാവുന്നത് നിനക്ക് കിട്ടിയാൽ മോനെ ആ തുണ്ട് നീ താഴെയിടണേ. ഏ ഓട്ടോയിൽ ശ്രീനിവാസൻ ബാറ്റൺ താഴെയിടുന്നു, ജഗദീഷ് എടുക്കുന്നു, വീണ്ടും ഇടുന്നു, എടുക്കുന്നു. ഇതുപോലെ ഇവിടെ രണ്ടുപേരും താഴെയിടുന്നു, മാറ്റിപ്പെറുക്കുന്നു. എന്നിട്ട് നേരെ പോകുന്നു വയറിങ് ചെയ്യാൻ. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പിരിച്ച് കയറ്റേണ്ടത് ചുറ്റികൾ കൊണ്ട് അടിച്ചു കയറ്റുന്നു. നീലയും പച്ചയും ചുവപ്പും വയറെടുത്ത് ഇപ്പോൾ കിട്ടുന്ന നൂഡിൽസ് പോലെ തലങ്ങും വിലങ്ങും വലിച്ചു കിട്ടുന്നു. അള്ളോ എന്നൊരു വിളി. അറ്റൻഡറാണ്. അത് കേട്ടിട്ട് പാവം ചന്ദ്രൻ സാർ അടുത്തേക്ക് ഓടി വന്നു. എന്താടോ ഇത്? സാറേ, ആ സായിപ്പ് സ്വിൻബേണിൻ്റെ ഡി സി മെഷീൻ ടെസ്റ്റാണ്. സാറേ കൈവിട്ടുപോയി. സാറ് നോക്കുന്നു. കുട്ടി വീണ്ടും കണ്ണു തള്ളി നിൽക്കുന്നു. അപ്പോൾ സാറിൻ്റെ മനുഷ്യത്വം സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. എന്തും വരട്ടെ, എക്സ്റ്റേണൽ എക്സാമിനർ കണ്ടാലും വേണ്ടില്ല, താനങ്ങോട്ട് മാറി നിൽക്കൂ, ഞാൻ വലിച്ചു കെട്ടിത്തരാം എന്ന് പറഞ്ഞു. ഡാ ഡു ഡി എന്ന് പറയുന്നതിന് മുന്നേ കണക്റ്റ് ചെയ്തു കൊടുത്തു. മോട്ടർ ശീൽക്കാര ശബ്ദത്തോടെ ഓടിത്തുടങ്ങി. ഇനി താൻ റീഡിംഗ് എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പാട്ടുപാടുമ്പോൾ വെള്ളി വീഴുന്ന പോലെ ഒരു ചെറിയ മുരടനക്കം കേട്ടത്.
സാറേ, എനിക്ക് റീഡിംഗ് എടുക്കാനറിയില്ല.
എന്നാൽ പിന്നെ തൻ്റെ കാര്യം കട്ട പുകയാണെന്ന് പറഞ്ഞ് സാർ തലയിൽ വെക്കുന്നു തലയിൽ കൈവെക്കുന്നു. എടോ, തന്നെയൊക്കെ എങ്ങനെയും കരപറ്റിക്കാമെന്ന് കരുതി എന്നെ പറഞ്ഞാൽ മതി.